ആത്മാവിനെ ഉൾക്കൊള്ളുവാനും അതിന്റെ ശ്രദ്ധ ഉൾക്കൊള്ളുവാനും തക്ക ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. അവിടെ അവിടെ ആയിരുന്നുകൊണ്ട് ദൈവമേ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നവരെ ഓർക്കുന്നു, അനുഗ്രഹത്തോടെ സംബന്ധിപ്പാൻ തക്കൊണ്ടും ഇടയാക്കണമേ. പ്രാർത്ഥനയുടെ ആത്മാവിൽ ദൈവമേ ഒരുക്കത്തോടെ ഇരുപ്പാൻ ദൈവമേ ഇടയാക്കണമേ. നിനക്ക് വേണ്ടി ഒരുക്കമുള്ളവരായിരിക്കാൻ സ്വർഗം സഹായിക്കണമേ. ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരിശുദ്ധാത്മ നിറവിൽ ഞങ്ങളെ നീ അവിടുന്ന് സ്വീകരിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ ആവശ്യങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മർത്തവരെയും പ്രസ്ഥാനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവിധ നിലകളിൽ ഇതിന് കൈത്താങ്ങലുകൾ തരുന്ന എല്ലാവരെയും ഓർക്കുന്നു. അവരുടെ അധ്വാനം ദൈവമേ തിരുസന്നിധിൽ വിലപ്പെട്ടതായി തീരുവാനിടയാക്കണമേ. 30, 60, 100 വരെ ആയിരുന്ന അനുഗ്രഹങ്ങളെ പ്രാവശ്യം കൊണ്ട് നിൽക്കുവാൻ സ്വർഗം സഹായിക്കണമേ. ഇന്ന് തിരുവേനെ ഓർക്കുന്നു. വഴിയാത്രയിലൊക്കെയും കാവൽ സാന്നിധ്യം ഉണ്ടാകണമേ. മർദ്ദപ്രസമായ പ്രവർത്തിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ശതമാമിജിയെ ഓർക്കുന്നു. മനോജനയും തിരുസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. റീജിയണൽ സെക്രട്ടറിമാരെ ഓർക്കുന്നു. ഓരോരായിരിക്കുന്ന സ്ഥാനം തിരുമുഖത്ത് കണ്ട് ജീവിപ്പാൻ സ്വർഗയുടെ ആകണമേ. യൂണിറ്റ് സെക്രട്ടറിമാരെയും ഭാരവാഹികളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടത്തേക്ക് വേണ്ടി ജീവിപ്പാനും പ്രവർത്തിപ്പാനും ഞങ്ങൾക്ക് ശക്തി തരണമേ. ഞങ്ങളായിരിക്കുന്ന ഇടവുകളെ ഓർക്കുന്നു. രോഗികളായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മനോദുഃഖത്തിലായിരിക്കുന്നവരെ ഓർക്കുന്നു. പരിശുദ്ധാത്മാവിന് ഞങ്ങളോട് ഇടപെടണമേ. ഞങ്ങൾ കേൾക്കുന്ന പല കാര്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഉപയോഗിച്ചതിന്റെ അർത്ഥം കണ്ടുപിടിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അടിയന്റെ കുറവോ ബലഹീനതോ തടസ്സമായിട്ടിരിക്കരുതേ. സ്വർഗമേന്ന് ഞങ്ങളോട് ഇടപെടണമേ. ഞങ്ങൾ കേൾക്കുന്ന കാര്യങ്ങൾ അനുഗ്രഹത്തോടെ ഞങ്ങളുടെ ജീവിതത്തിന് ഫലവത്താക്കി തീർക്കുവാൻ സ്വർഗമുടെ ആക്കണമേ. ഇന്നത്തെ ക്ലാസ്സിനെ ഓർക്കുന്നു. ആദ്യോടൊന്നും കൃപയാവരിക്കണമേ. അവിടുത്തെ ആത്മാവാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്നെ പരിശുദ്ധ റൂഹായിക്കുന്ന നാളും സ്തുതിപ്പാനായിട്ട് തന്നെ. അമ്മേ തുടങ്ങാമല്ലോ. അമ്മേ ഹലോ. കേൾക്കുന്നുണ്ടല്ലോ. അത് ഞാൻ അറിയാനായിരുന്നു,
ഞാൻ മ്യൂട്ട് ചെയ്തോണ്ട്.
നമ്മള് കഴിഞ്ഞ ആഴ്ച ഞാന് 10-ാം അധ്യായത്തിന്റെ ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞായിരുന്നു. ഇന്ന് 11-ാം അധ്യായത്തിന്റെ ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞിട്ട് 12-ാം അധ്യായത്തിലേക്ക് കടക്കാം. ഞാൻ എല്ലാ പ്രാവശ്യവും നേരത്തെ ഉള്ളതിന്റെ ഒരു ഇൻട്രഡക്ഷൻ പറയുന്നുണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻ ആൻസർ പറയുമ്പോൾ അത് ആ രീതിയിൽ നമുക്കൊന്ന് മനസ്സിലാക്കുവാനും ഇടയാകും. അതുകൊണ്ട് ആദ്യം ആ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറഞ്ഞിട്ട് അടുത്ത ഭാഗത്തേക്ക് കടക്കാം എന്ന് ആഗ്രഹിക്കുന്നു. 1-ാമത്തെ ക്വസ്റ്റ്യൻ 11-ാം അധ്യായത്തിനെ ബേസ് ചെയ്തുള്ള ചില ക്വസ്റ്റ്യൻസ് പറയുന്നു. ഈ അധ്യായത്തിന്റെ ആരംഭത്തിൽ ദണ്ഡ് പോലെയുള്ള കോലിനെ പറ്റി യോഹന്നാൻ ലഭിച്ച കൽപ്പന എന്ത്? എന്ത് അളക്കുവാനായിട്ടുള്ളതായിരുന്നു ആ കൽപ്പന? അതിന്റെ ഉത്തരം, ദൈവത്തിന്റെ ആലയത്തെയും യാഗപീഠത്തെയും അതിൽ നമസ്കരിക്കുന്നവരെയും അളക്കുവാനുള്ളതായിരുന്നു ദൈവത്തിന്റെ കൽപ്പന, യോഹന്നാൻ ലഭിച്ച കൽപ്പന. 2, ദേവാലയത്തിൽ അളക്കാതെ വിടാൻ പറഞ്ഞ ഭാഗമേത്? അങ്ങനെ പറയാനുള്ള കാരണം എന്ത്? ആലയത്തിന്റെ പുറത്തുള്ള പ്രാകാരം അത് പുറജാതികൾക്ക് കൊടുത്തിരിക്കുന്നത് കൊണ്ടാണ് അളക്കാതെ വിടുവാൻ കൽപ്പിച്ചത്. പീഡകളുടെ കാലത്ത് പുറജാതികൾക്ക് ദൈവ സംരക്ഷണം ഉണ്ടാകില്ലെന്നുള്ളതാണ് അതിന്റെ ആശയം. 3, പുറജാതികൾ വിശുദ്ധ നഗരമായ യെരുശലേമിനെ ചവിട്ടുന്നത് എത്ര കാലം? സാക്ഷികളുടെ പ്രവചനകാലം എത്ര? ജാതികൾ യെരുശലേമിനെ നശിപ്പിക്കുന്നതും സാക്ഷികൾ പ്രവചിക്കുന്നതും ഒരേ കാലയളവാണ്. അതിന്റെ കാലയളവ് 1260 ദിവസം അല്ലെങ്കിൽ 42 മാസം അല്ലെങ്കിൽ 3.5 വർഷം. 4, സാക്ഷികളെ എന്തിനോട് ഉപമിച്ചിരിക്കുന്നു? കർത്തൃസന്നിധിയിൽ നിൽക്കുന്ന 2 ഒലിവവൃക്ഷങ്ങളോടും 2 നിലവിളക്കുകളോടും. അവർ എന്താ വസ്ത്രമാണ് ഉടുത്തിരിക്കുന്നത്? ഈ വസ്ത്രം നൽകുന്ന സൂചന എന്ത്? അവർ അട്ടുടുത്തിരിക്കുന്നു. ഇത് അനുതാപത്തിന്റെ അടയാളമാണ്. അനുതാപത്തിലൂടെയും മാനസാന്തരത്തിന്റെ ഫലങ്ങൾക്കായിട്ടും സഭ ക്രിസ്തുവിനെ സാക്ഷിക്കുകയും അവനായി ഒരുങ്ങുകയും ചെയ്യണം എന്നുള്ളതാണ് ഇത് ഉദ്ദേശിക്കുന്നത്. പഴയ നിയമ ഭാഗത്ത് പല ഭാഗങ്ങളിലും ഇരട്ട കൊടുത്തിരിക്കുന്നതിനെ കുറിച്ച് സൂചിപ്പിക്കുന്നുമുണ്ട്. സാക്ഷികൾക്ക് എതിരായി പ്രവർത്തിക്കുന്നവർക്കുള്ള വിധി എന്തായിരിക്കും? സാക്ഷികൾക്കെതിരായി പ്രവർത്തിക്കുന്നവർക്കുള്ള വിധി എന്തായിരിക്കും? സാക്ഷികളുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന തീ എതിരാളികളെ ദഹിപ്പിച്ച് കളയും. സാക്ഷികൾക്ക് ലഭിച്ച അധികാരങ്ങൾ എന്തെല്ലാം? ഒന്ന്, മഴ പെയ്യാതിരിക്കത്തക്കവണ്ണം ആകാശത്തെ അടച്ചു കളയുവാനുള്ള അധികാരം. രണ്ട്, വെള്ളത്തെ രക്തമാക്കുന്നതിനുള്ള അധികാരം. മൂന്ന്, തങ്ങൾ ആഗ്രഹിക്കുമ്പോഴൊക്കെ ഭൂമിയെ സകലവിധ ബാധകൾ കൊണ്ടും ദണ്ഡിപ്പിക്കുന്നതിനുള്ള അധികാരം. അങ്ങനെ മൂന്ന് അധികാരമായിട്ടാണ് അത് പഠിക്കുന്നതായതുകൊണ്ട് അങ്ങനെ വ്യക്തമായിട്ട് ചിന്തിക്കുന്നത്. എട്ട്, സാക്ഷികൾ തങ്ങളുടെ ദൗത്യം നിർവഹിച്ചു കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം അവരോട് പടവെട്ടി ജയിക്കുകയും സാക്ഷികളെ കൊന്നുകളയുകയും ചെയ്യും. അവരുടെ ശവങ്ങൾ എവിടെയാണ് കിടക്കുന്നത്? മഹാനഗരത്തിന്റെ ജെറുസലേമിന്റെ വീഥികളിൽ. മഹാനഗരത്തിന്റെ ആത്മീക പേരുകൾ എന്തല്ല? പ്രവാചനം 1:9, സക്കിയ പ്രവാചന പുസ്തകം 16:46 എന്നീ ഭാഗങ്ങൾ അത് കാണുന്നുണ്ട്. അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടത് എന്ന് ഈ ബൈബിൾ ഈ അധ്യായത്തിൽ പറയുന്നുണ്ട്. അവരുടെ എന്ന് ഉദ്ദേശിക്കുന്നത് ആരുടെയാണ്? സാക്ഷികളുടെ അർത്ഥം ഞാൻ പറഞ്ഞത് സഭയുടെ, സാക്ഷികളുടെ എന്നുള്ള അർത്ഥമാണ്. അത് സഭയുടെ എന്ന് പറഞ്ഞാലും അത് ശരിയാണ്, സാക്ഷികളുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടു എന്നാണ്. 12, സാക്ഷികളെ സംബോധന ചെയ്യുവാൻ യോഹന്നാൻ ഉപയോഗിച്ചിരിക്കുന്ന മറ്റൊരു നാമം പ്രവാചകന്മാർ. അടക്കം ചെയ്യാത്ത മൃതദേഹങ്ങൾ നൽകുന്ന സൂചനയെന്ന് മറ്റുള്ളവർക്ക് ഈ വ്യക്തികളോടുള്ള വെറുപ്പിന്റെയും അവഹേളനത്തിന്റെയും സൂചനയാണ് അടക്കം ചെയ്യാത്ത മൃതദേഹം. ഭൂവാസികൾ സമ്മാനം കൈമാറാനുള്ള കാരണം. ഈ സാക്ഷികൾ ഭൂവാസികളെ 3.5 വർഷം ദണ്ഡിപ്പിച്ചതുകൊണ്ട് അവരുടെ മരണം മനുഷ്യർക്ക് സന്തോഷം നൽകി. ഈ സന്തോഷത്തിന്റെ പ്രകടനമാണ് സമ്മാനങ്ങൾ കൈമാറിയപ്പോൾ നടന്നത്. എത്ര ദിവസമാണ് സൗശരീരങ്ങൾ വീതിയിൽ കിടന്നത്? ആ ദിവസങ്ങൾക്ക് ശേഷം എന്തൊക്കെ ആണ് സംഭവിച്ചത്? 3.5 ദിവസങ്ങൾ ദൈവത്തിൽ നിന്ന് ജീവശ്വാസം കിട്ടിയ സാക്ഷികൾ എഴുന്നേറ്റ് നിന്നു. അവരെ കണ്ടവരെല്ലാം ഭയപ്പെട്ടു. കയറി വരുവിൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് നിർദ്ദേശം കിട്ടിയപ്പോൾ അവർ മേഘത്തിലൂടെ സ്വർഗത്തിലേക്ക് കയറേറി. ഇത് അവരുടെ ശത്രുക്കൾ നോക്കി നിൽക്കെ സംഭവിച്ചു. അവര് ശത്രുക്കൾ നോക്കി നിൽക്കെ അവര് ഉയരത്തിലേക്ക് കയറി. അപ്പോൾ വലിയ ഭൂകമ്പമുണ്ടായി. 10-ൽ 1 നഗരം ഇടിഞ്ഞു വീണു. 7,000 പേർ മരിച്ചുപോയി. ശേഷിച്ച ജനം ഭയപരവശരായി ദൈവത്തെ മുഖത്തപ്പെടുത്തി. എത്രാമത്തെ കഷ്ടമാണ് 7-ാം ദൂതന്റെ കാഹളത്തിങ്കിൽ സംഭവിച്ചത്? 3-ാമത്തെ കഷ്ടം. ഈ സമയത്ത് സ്വർഗത്തിൽ ഉയർന്നത് എന്തിന്റെ ശബ്ദം ആയിരുന്നു? ആരാധനയുടെ ശബ്ദം. മാലാഖമാർ എന്ത് പറഞ്ഞാണ് ദൈവത്തെ സ്തുതിച്ചത്? ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനുമായി തീർന്നിരിക്കുന്നു, അവൻ എന്നേക്കും വാഴും എന്ന്. 24 മൂപ്പന്മാർ ദൈവത്തെ പുകഴ്ത്തിയത് എങ്ങനെ എന്ത് പറഞ്ഞ് ആണ്? സിംഹാസനത്തിലിരുന്ന മൂപ്പന്മാർ കവിണ്ണു വീണ് ദൈവത്തെ നമസ്കരിച്ചു. സർവശക്തിയുടെയും കർത്താവായ ദൈവമേ, ഇരിക്കുന്നവനും ഇരുന്നവനുമായുള്ളവേ, നീ മഹാശക്തി ധരിച്ചു വാഴുകയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ജാതികൾ കോപിച്ചു, നിന്റെ കോപവും വന്നു. മരിച്ചവരെ ന്യായം വിധിപ്പാനും നിന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്കും വിശുദ്ധന്മാർക്കും ചെറിയവരും വലിയവരുമായ നിന്റെ ഭക്തന്മാർക്കും പ്രതിഫലം കൊടുക്കാനും ഭൂമിയെ നശിപ്പിക്കുന്നവരെ നശിപ്പിക്കാനുള്ള കാലവും വന്നു. ആർക്കൊക്കെയാണ് പ്രതിഫലം ലഭിക്കുന്നത്? പ്രവാചകന്മാർക്കും വിശുദ്ധന്മാർക്കും എല്ലാ ഭക്തന്മാർക്കുമാണ് ദൈവം പ്രതിഫലം നൽകുന്നത്. ആരാധനയ്ക്ക് ശേഷം സ്വർഗത്തിൽ എന്താണ് സംഭവിച്ചത്? സ്വർഗത്തിലെ ആലയം തുറന്നു. നിയമപ്പെട്ടതും പ്രത്യക്ഷമായി. മിന്നൽ, നാദം, ഇടിമുഴക്കം, ഭൂകമ്പം, വലിയ കൽമഴ എന്നിവ ഉണ്ടായി. ഇനി കുറച്ച് എക്സ്പ്ലനേറ്ററി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഇതുവരെ നമ്മൾ ഡയറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി എക്സ്പ്ലനേറ്ററി ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി പറയുന്നു. ദേവാലയം അളക്കുവാൻ യോഹന്നാൻ നിർദ്ദേശം നൽകുന്നതിലൂടെ ദൈവം എന്ത് സന്ദേശമാണ് സ്വർഗീയ ദൂതൻ കൈമാറുന്നത്? വിശ്വാസികളടങ്ങുന്ന സഭയാകുന്ന ദൈവാലയത്തെ ആത്മീയ തകർച്ചയിൽ നിന്ന് രക്ഷിക്കും എന്നുള്ള സന്ദേശമാണ് അവിടെ കിട്ടുന്നത്. സഭയുടെ സഹനകാലം ഹ്രസ്വമാണ് എന്ന് പറയുന്നുണ്ട്. 3.5 വർഷം എന്നുള്ളത് നിശ്ചിതമായി തുലനം ചെയ്യുമ്പോൾ വളരെ ഒരു ചെറിയ കാലഘട്ടമാണ്. സാക്ഷികൾക്ക് ലഭിച്ച പരിശുദ്ധാത്മ വരം എന്തായിരുന്നു? പ്രവചന വരം. സാക്ഷികളുടെ പഴയ നിയമ മാതൃകകൾ ആരൊക്കെ അവർ ആയിരിക്കും എന്നുള്ളതിന്റെ പഴയ നിയമ തെളിവുകൾ എന്തെല്ലാം? ഇവർ പുതിയ നിയമകാലത്ത് ആരെയാണ് പ്രതിനിധീകരിക്കുന്നത്? സാക്ഷികളുടെ പഴയ നിയമ മാതൃകകൾ ഏലിയായും മോശയും. അവർ ആയിരിക്കും എന്നുള്ളതിന്റെ പഴയ നിയമ തെളിവുകൾ താൽക്കാലിക മരണം കഴിഞ്ഞ് ഉയർച്ചയിൽ നിൽക്കുന്നവരാണെന്ന് ഈ സാക്ഷികൾ ഏലിയാവും മോശയും. 2 രാജാക്കന്മാർ 2:11, മോശ എന്നുള്ളതിന്റെ ആവർത്തനം 34:6. മഴ പെയ്യിക്കാതിരിക്കാനുള്ള അധികാരം ഏലിയാവിനുണ്ടായിരുന്നു. വെള്ളം രക്തമാക്കുവാനും ബാധകൾ വരുത്തുവാനുമുള്ള വരം മോശയ്ക്ക് കൊടുത്തിരുന്നു. യുഗാന്ത്യത്തിൽ മോശയും ഏലിയാവും പ്രത്യക്ഷപ്പെടുമെന്ന് യഹൂദർ വിശ്വസിച്ചിരുന്നു. കർത്താവിനോടൊപ്പം മറുവ മലയിൽ പ്രത്യക്ഷപ്പെട്ടതും ഇവർ ആയിരുന്നു. ഇവർ പുതിയ നിയമകാലത്ത് ആരെയാണ് പ്രതികരിക്കുന്നത്? സത്യം എന്ന ക്രിസ്തുവിന് വേണ്ടി നിലകൊണ്ടതിനാൽ വിഘടകൾ അനുഭവിക്കുകയും ദൈവിക ശക്തിയിൽ തിന്മയ്ക്കെതിരെ അന്തിമ വിജയം നേടുകയും ചെയ്യുന്ന വിശ്വാസി സമൂഹമായ സഭയാണ് പുതിയ നിയമകാലത്ത് സാക്ഷികളെ സംവിധാനം ചെയ്യുന്നത്. ദാനിയേലിന്റെ പ്രവചനങ്ങൾ അന്തിക്രിസ്തു നശിപ്പിക്കുന്നത് മുഴുവൻ ഇസ്രായേൽ ജനതയാണ്, അതായത് സഭയെ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സഭ എന്നുള്ളതാണ് അതിന്റെ ഉത്തരം. ഒരേ സമയം ഒലിവും മരവും നിലവിളക്കുമാണ് സാക്ഷികൾ ഓരോരുത്തരും എന്ന് പറയുന്നത് കൊണ്ട് നൽകുന്ന സൂചന സഭയുടെ 2 ശുശ്രൂഷകൾ, രാജത്വ ശുശ്രൂഷയും പൗരോഹിത്യ ശുശ്രൂഷയും. ഒലിവും മരവും നിലവിളക്കും സക്കരയാ പ്രവാചകൻ കാണുന്നുണ്ട്. രാജ്യത്തിൽ സർബാബിന്റെയും പൗരോഹിത്യം യോശുവ. നിലവിളക്ക് സഭയുടെ പ്രതീകവും ഒലിവും മരം ഒലിവണ്ണ ഒഴിച്ചു കൊടുത്ത് വിളക്കിനെ പ്രകാശിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രതീകവും ആണ്. ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം എതിർക്രിസ്തുവാണ് ചിന്തിക്കുവാനുള്ള തെളിവുകൾ എന്തെല്ലാം? ആഴം വിശാചിക്കളുടെ സ്ഥലമാണ്. തുടർന്ന് വരുന്ന 13-17 വെളിപാട് അധ്യായങ്ങളിലും മൃഗം എന്ന എതിർക്രിസ്തുവിന്റെ പ്രവർത്തനങ്ങൾ കാണാം. അധർമ്മ മൂർത്തി അന്ത്യകാലത്ത് വരുന്നതാണ്. അതിന്റെ റെഫറൻസ് മർക്കോസ് 13:5, 13:22, 1 യോഹന്നാൻ 4:1-3, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 7:2, 9:27 ആ ഭാഗങ്ങളും ഉണ്ട്. മഹാനഗരത്തെ സോദോം, ഈജിപ്ത് എന്നീ മറുപേരുകൾ വിളിക്കാനുള്ള കാരണം ദൈവത്തിനെതിരായ പ്രവർത്തികൾ നടക്കുന്നതിനാൽ ഈ നഗരത്തെ പാപത്തിനും ദൈവവിരോധത്തിനും കുപ്രസിദ്ധി ആർജിച്ച് സോദോമിനോടും ഈജിപ്തിനോടും ഒന്നിക്കുന്നു. യെശയ്യ 1:9, യെശയ്യ 16:46-49 ഭാഗങ്ങളും ഉണ്ടാകും. അന്ത്യകാലത്ത് സംഭവിക്കുന്ന ഭൂകമ്പത്തെ കുറിച്ച് പറയുന്ന പഴയ നിയമ ഭാഗങ്ങൾ. അന്ത്യകാലത്ത് സംഭവിക്കുന്ന ഭൂകമ്പത്തെ കുറിച്ച് പറയുന്ന പഴയ നിയമ ഭാഗങ്ങൾ. ഒലിവുമല പൊള്ളിരുന്നു. ഇസ്രയേൽ ദേശത്ത് ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകുന്നു. എസെക്കിയേൽ പ്രവാചകം 38:19. ആകാശം, ഭൂമി, കടൽ, കര ഇവ ഇളകും. ഗായി പ്രവാചകന്റെ പുസ്തകം 2:6-7. 7-ാം കാഹളനാദികൾ പ്രത്യക്ഷപ്പെടുന്ന സ്വർഗീയ ആരാധന നൽകുന്ന പ്രഖ്യാപനം ഇത്. സാത്താന്റെ രാജ്യത്തിന്മേൽ ദൈവത്തിന്റെ ആധിപത്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ള പ്രഖ്യാപനമാണ്. മൂപ്പന്മാർ പ്രാർത്ഥന നൽകുന്ന ഉപദേശം എന്താണ്? വിശ്വാസ സത്യങ്ങൾ വെറും ചർച്ചയ്ക്ക് വേണ്ടിയുള്ളതല്ല, മറിച്ച് യഥാർത്ഥ ആരാധനയായ ഹൃദയങ്ങളിൽ നിന്ന് ഉയരുന്ന ദൈവിക സ്തുതികളായി തീരണം. അന്ത്യ ന്യായവിധിയെ സംബന്ധിച്ചുള്ള ഉപദേശമാണ്. അവസാനത്തെ ക്വസ്റ്റ്യൻ, പ്രത്യക്ഷമായ നിയമപ്പെട്ടകം നൽകുന്ന സൂചനയുണ്ട്. ജനങ്ങളുടെ മധ്യത്തിൽ ഇനി മുതൽ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ടാകും എന്നുള്ളതാണ്. അത് ഒരുപാട് പുസ്തകം 21:3 വാക്യമാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം 11 പറഞ്ഞത്. ഈ ക്വസ്റ്റ്യൻസ് വായിച്ചത് കൊണ്ട് ഏകദേശം 11 കുറിച്ചുള്ള ഒരു 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 ചെറുതായിട്ടുള്ള ഐഡിയ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞതിൽ നിന്ന് കിട്ടിക്കാണും എന്ന് വിശ്വസിക്കുന്നു. 12 നമ്മൾ കടക്കുന്നു. പുലിവാട് പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ മധ്യഭാഗത്തുള്ള 11, 12, 13, 14 ഭാഗങ്ങൾ. 11 ലാസ്റ്റ് ഭാഗം, 7 15-19 വാക്യങ്ങൾ, അവിടെ ആ തുടർന്ന് വരുന്നുള്ള ചാപ്റ്ററിന്റെ സമ്മറി എന്നുള്ള നിലയിൽ അത് പറഞ്ഞു. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. വെളിപാട് പുസ്തകത്തിന്റെ മധ്യഭാഗമായി ഇവിടെയാണ് സഭ ഏർപ്പെട്ടിരിക്കുന്ന പോരാട്ടത്തിന്റെ യഥാർത്ഥ ഭാവവും അതിന്റെ അന്തിമ ഫലവും യോഹന്നാൻ വ്യക്തമാക്കുന്നത്. അപ്പൊ ഞാൻ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, അവർ എന്നെ ഉപദ്രവിച്ചുവെങ്കിൽ നിങ്ങളെയും ഉപദ്രവിക്കും. അപ്പൊ ഞാൻ സുവിശേഷം 15:20 ഈ വാക്കുകൾ നിവൃത്തിയായിരിക്കുന്നു എന്നുള്ളത് യോഹന്നാൻ ഇവിടെ സൂചിപ്പിക്കുന്നു. അതിന്റെ ഒരു ക്ലൈമാക്സ് ആണ് ഇവിടെ ഇത് കാണുന്നത്. ആ പോരാട്ടത്തിന്റെ യഥാർത്ഥ ഭാവവും അന്തിമ ഫലവും ഒക്കെ യോഹന്നാൻ ഈ ഭാഗത്തൂടെ കാണുന്നുണ്ട്. റോമൻ ചക്രവർത്തിമാർ വർഷങ്ങളായി വിശ്വാസികൾക്ക് എതിരെ അഴിച്ചുവിട്ടിരിക്കുന്ന പീഡ, യുഗാന്തരങ്ങളായി സാത്താനും ദൈവവുമായി നടക്കുന്ന പോരാട്ടത്തിന്റെ ഭാഗമാണ്. ക്രിസ്തു മരണത്തെ ജയിച്ച് കബറിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റപ്പോൾ സാത്താൻ പരാജിതനായി എങ്കിലും സാത്താൻ പോരാട്ടം തുടരുക. അതിന്റെ ചലനങ്ങൾ, അതിന്റെ ഭാവങ്ങൾ പല രൂപത്തിലും ഭാവത്തിലും ഒക്കെ ചരിത്രത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ യോഹന്നാൻ പറഞ്ഞ അതിന്റെ അന്തിമ കാലഘട്ടമാണ്, അതിന്റെ അന്തിമ ഘട്ടമാണ്. യോഹന്നാന്റെ ഇവിടെ വെളിപാട് പുസ്തകം 12 പറയുന്നുണ്ട്, ആകയാൽ സ്വർഗവും അതിൽ വസിക്കുന്നവരുമാണുള്ളവരെ, ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം, പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞ് മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു. ഇത് പരാജിതനായ ശത്രു തന്റെ മരണത്തിന് മുമ്പ് എല്ലാ ശക്തിയും എടുത്ത് പോരാട്ടം നടത്തുന്നത് പോലെയാ. അതിന് അല്പകാലമേ ഉള്ളൂ, അതിന്റെ കാലം അവസാനമായിരിക്കുന്നു എന്നുള്ള ബോധ്യം അതിന് കിട്ടി. അപ്പോൾ അത് അന്തിമ പോരാട്ടത്തിൽ അത് ഏർപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണുവാനായിട്ട് നോക്കുന്നത്. ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിന്റെ സാക്ഷ്യം ഉള്ളവരുമായി യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു. 12:17 പറയുന്നുണ്ട്, സാത്താൻ ദൈവമക്കളോട് ദൈവഭക്തനോട് തീവ്രമായി പോരാടുന്നു. അവന്റെ ലക്ഷ്യം എപ്പോഴും ദൈവത്തോടൊപ്പം ഉള്ളവരാണ്. നമുക്ക് തന്നെ അറിയാം, പലപ്പോഴും നമ്മൾ ദൈവത്തോടടുത്ത് ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോഴും അല്ലെങ്കിൽ നോമ്പ് നോക്കാനായിട്ടൊക്കെ ശ്രമിക്കുമ്പോഴാണ്, കൂടുതൽ ഭക്തി ജീവിതത്തിലേക്ക് വരുമ്പോഴാണ് കൂടുതൽ വെല്ലുവിളികളൊക്കെ ഉണ്ടാകുന്നത്. ഇവിടെ അത് തന്നെയാണ്, അങ്ങനെയുള്ളവർക്കാണ് ജീവിതത്തിൽ കൂടുതൽ ചലഞ്ചസ് വരുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. സാത്താന്റെ കൂട്ടാളികളാണ് റോമിലെ ഭരണകർത്താക്കൾ. എതിർ ക്രിസ്തുവിന്റെ അവതാരമായി റോമൻ കൈസർ പീഡയ്ക്ക് നേതൃത്വം നൽകുന്നു. അങ്ങനെ പീഡയുടെ കാരണം യോഹന്നാൻ വ്യക്തമാക്കുന്നതിലൂടെ ആസന്നമായ പീഡകളെ നേരിടുവാൻ വിശ്വാസികളെ ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. പരാജിതനായ ക്രിസ്തുവിന്റെ പോരാട്ടം അതിശക്തമാണ്. നമുക്ക് പലയിടത്തും അറിയാം, ഇപ്പം മരിക്കാനായിട്ട് ഒരുത്തൻ റെഡി ആയി വരികയാണെങ്കിൽ അവൻ അപ്പുറം ഇപ്പുറം ഒന്നും നോക്കേണ്ട കാര്യമില്ല. ആധുനിക കാലത്തെ ചാവേർ ആക്രമണമൊക്കെ അങ്ങനെയാ, കാരണം അവര് മരിക്കാൻ റെഡിയാ. അപ്പോൾ അവർക്ക് അപ്പുറത്തെ കാര്യവും ഇപ്പുറത്തെ എന്തെങ്കിലും പരിക്ക് വരുമോ എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. അപ്പോൾ പരാജയപ്പെട്ട ശത്രുവിനെ സംബന്ധിച്ച് ഇപ്പോൾ ഉള്ള ചിന്ത, അതിന് ഇനി സമയമില്ല, അതിന് കാലമാസന്നമായി, അത് സർവശക്തിയും എടുത്ത് ഉന്മൂലനാശം വരുത്തുന്നു. ദൈവം തന്റെ ശത്രുക്കൾക്ക് ഉന്മൂലനാശം വരുത്തും എന്നുള്ളത് തീർച്ചയാണ്. ദൈവം ശത്രുക്കൾക്ക് നാശം വരുത്തും, അവരെ കംപ്ലീറ്റ് ആയിട്ട് നശിപ്പിക്കും എന്നുള്ളത് തീർച്ചയാണ്. തന്റെ വിശ്വസ്തർക്ക് നിശ്ചയമായും ദൈവം പ്രതിഫലം കൊടുക്കും, അതും മാറ്റമില്ലാത്ത സത്യമാണ്. ബൈബിൾ മുഴുവനായി കാണുന്നത് പോലെ ഇവിടെയും ദൈവജനത്തിന്റെ രക്ഷ എന്ന ഏക ലക്ഷ്യത്തിലേക്ക്, ബൈബിളിന്റെ സ്കൂൾ അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ദൈവജനത്തിന്റെ രക്ഷയാണ്. ആ രക്ഷ എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് ചരിത്രത്തെ മുഴുവൻ നയിക്കുന്ന ദൈവത്തിന്റെ ചിത്രമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. It is generally agreed by the scholars that the narrative we have in this chapter and the two following chapters, from the sounding of the seven trumpets to the opening veil, is not a prediction of the things to come, but rather a recapitulation and representation of the things in the present. In this chapter, we have an account of the contest between the church and the Antichrist, the seed of the woman and the seed of the serpent. As it began in heaven, verses 1 to 11, Sorgatil Nadakuna Yutham, as it is, it was carried on in the wilderness, verses 12 to 17. സ്വർഗത്തിൽ നടക്കുന്നു, അതിന്റെ ശേഷം ഭാഗം മരുഭൂമിയിൽ നടക്കുന്നു. ഇങ്ങനെ രണ്ട് ഭാഗമായിട്ടാണ് അത് കാണുന്നത്. ജോൺ സോ എൻ അമേസിംഗ് വിഷൻ, അത് വാക്യം, ആൻഡ് ദേർ അപ്പിയേർഡ് എ ഗ്രേറ്റ് വണ്ടർ ഇൻ ഹെവൻ, എ വുമൺ ക്ലോസ്ഡ് വിത്ത് സൺ ആൻഡ് ദ മൂൺ അണ്ടർ ഹർ ഫീറ്റ് ആൻഡ് അപ്പോൺ ഹർ ഹെഡ് എ ക്രൗൺ ഓഫ് 12 സ്റ്റാർസ്. സ്വർഗത്തിൽ ഒരു അടയാളം കാണുന്നു, സൂര്യനെ അണിഞ്ഞ സ്ത്രീ, കാൽക്കീഴ് ചന്ദ്രനും തലയിൽ 12 നക്ഷത്രങ്ങളും കൊണ്ടുള്ള കിരീടം അണിഞ്ഞു നിൽക്കുന്നു. അവൾ ഗർഭിണിയായി പ്രസവ വേദന കൊണ്ട് നിലവിളിച്ചു. ദീസ് ഡീറ്റെയിൽസ് ഹി ഡ്രോസ് ഫ്രം മെനി സോഴ്സസ്. സങ്കീർത്തനം 104:2. വസ്ത്രം ധരിക്കുമ്പോൾ പോലെ നീ പ്രകാശത്തെ ധരിക്കുന്നു, തിരശീല പോലെ നീ ആകാശത്തെ വിരിക്കുന്നു. അഗൈൻ ഉത്തമഗീതം 6:10. അവിടെ അരുണോദയം പോലെയും ശോഭ പോലെയും ചന്ദ്രനെ പോലെ സൗന്ദര്യവും സൂര്യനെ പോലെ നിർമ്മലതയും, അങ്ങനെയുള്ള ഒരു വിവരണമാണ് ഇവിടെ കൊടുക്കുന്നത്. ഉത്തമഗീതം 6:10. ജോൺ ഗോഡ് പാർട്ട് ഓഫ് ഹിസ് പിക്ചർ ഫ്രം ദ ഓൾഡ് ടെസ്റ്റമെന്റ്, ബട്ട് ഹി ആഡഡ് സംതിങ് വിത്ത് ദ പേഗൻസ് ഓഫ് ഏഷ്യ മൈനർ വുഡ് വെൽ റെക്കഗ്നൈസ് ആസ് പാർട്ട് ഓഫ് ഓൾഡ് ബാബിലോണിയൻ പിക്ചർ ഓഫ് ഡിവൈൻ. ദ ഫ്രീക്വന്റ്ലി ഡിപിക്റ്റഡ് ദ ഗോഡസസ് ആസ് ക്രൗൺഡ് വിത്ത് 12 സൈൻസ് ഓഫ് സോഡിയാക്, ആൻഡ് ദിസ് also is in John's mind. It is as if he looked all the signs of divinity and beauty which he could find added them together. സൂര്യനെ അണിഞ്ഞ സ്ത്രീ പരിശുദ്ധ സഭാ പാരമ്പര്യത്തിൽ സഭാ മാതാവിന്റെയും ദൈവമാതാവിന്റെയും പ്രതീകമാണ്. പ്രൊട്ടസ്റ്റന്റ് പണ്ഡിതന്മാർ ഒരളവ് വരെ സഭയുടെ പ്രതീകമാണെന്ന് സമ്മതിക്കും, ഒരളവ് വരെ. എന്നാലും എല്ലാവരും ഒന്നും അത് സമ്മതിക്കുന്നില്ല. അവർ പഴയ ഇസ്രയേൽ എന്നുള്ള നിലയിൽ അത് അതുവരെ വരും. പക്ഷെ ദൈവമാതാവിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളത് അംഗീകരിക്കാൻ അവർ വിമുഖരാ. ദൈവപുത്രനെ ഉദരത്തിൽ വഹിച്ച ദൈവമാതാവ്, ദൈവപുത്രനെ ഉദരത്തിൽ വഹിച്ച ദൈവമാതാവ്, വളരെ ക്ലിയർ ആയിട്ട് ഈ ഭാഗം കാണുവാനായിട്ടുള്ളത്. അതോടൊപ്പം സഭയുടെ ചിത്രമുണ്ട്. ദൈവപുത്രൻ നിത്യമായി വസിക്കുന്ന സഭയുടെ പ്രതീകമാണ് പൗരസ്ത്യ പാരമ്പര്യത്തിന്റെ അടിസ്ഥാനം. സഭ എന്നത് ദൈവപുത്രൻ നിത്യമായി വസിക്കുന്ന ദൈവത്തിന്റെ ആലയമാണ്. ലോകത്തിലെ ദൈവത്തിന്റെ ആലയമാണ് സഭ. അപ്പോൾ അങ്ങനെ നിത്യമായ ദൈവത്തിന്റെ സാന്നിധ്യമുള്ളതാണ് ഈ സഭ. അപ്പോൾ ദൈവത്തെ അത് സഭാ പാരമ്പര്യത്തിന്റെയും ദൈവ മാതാവ് എന്നുള്ളതിന്റെയും ഒരുപോലെ ഒരേ ഒരു ചിത്രമായിട്ട് നമുക്ക് അതിനെ കാണാനായിട്ട് പോകും. The woman is in labor to bear a child who is undoubtedly the Messiah. Christ compared Revelation 12:5, where he said, to be designed the rule of the nation with a wrought iron. Sankirtanam 2:9. The quotation is from Psalms 2:9. ഇരുമ്പ് കോൽ കൊണ്ട് അവൻ അവരെ നയിക്കും. And was an accepted description of Messiah. The woman then is the mother of Messiah. If the woman is the mother of Messiah, an obvious suggestion is that she would be identified with the Mary. A woman ഇരുമ്പ് കോൽ കൊണ്ട് നയിക്കുന്ന ആളിന്റെ അമ്മയാണെങ്കിലും മാതാവാ, ക്രിസ്തുവാണ് അവിടെ പറയുന്നത്. ബട്ട് ഷീ ഈസ് സോ ക്ലിയർലി എ സൂപ്പർ ഹ്യൂമൻ ഫിഗർ ദാറ്റ് ഷീ ക്യാൻ ഹാർഡ്ലി ബി ഐഡന്റിഫൈഡ് വിത്ത് എ സിംഗിൾ ഹ്യൂമൻ ബീങ്. സൂപ്പർ ഹ്യൂമൻ എന്നുള്ള നിലയിൽ അത് കാണുമ്പോൾ ദ പെർസിക്യൂഷൻ ഓഫ് ദ വുമൺ ബൈ ദ ഡ്രാഗൺ സജസ്റ്റ് ദാറ്റ് ഷീ മൈറ്റ് ബി ഐഡന്റിഫൈഡ് വിത്ത് എ ക്രിസ്ത്യൻ ചർച്ച്. സൂപ്പർ ഹ്യൂമൻ എന്നുള്ള നിലയിൽ നമ്മൾ കാണുമ്പോൾ അത് ക്രിസ്ത്യൻ ചർച്ചിന്റെ ഒരു പ്രതീകമായിട്ട് കാണും. അപ്പോൾ ദൈവമാതാവിന്റെയും സഭാമാതാവിന്റെയും ചിത്രം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ സ്ത്രീയുടെ പ്രതീകം യോഹന്നാൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. സഭാമാതാവ് എന്നുള്ള ചിത്രത്തിനാണ് യോഹന്നാൻ മുൻതൂക്കം കൊടുത്തിരിക്കുന്നത് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. സഭാമാതാവ് എന്നുള്ളത് അതോടൊപ്പം തന്നെ ദൈവമാതാവ് എന്നുള്ള സങ്കല്പത്തിനും അങ്ങനെ അത് കാണുന്നതിനും അങ്ങനെയുള്ള വിവരണത്തിന്റെയും ചിത്രം യാതൊരു സംശയമില്ലാതെ ഇവിടെ കാണുവാനായിട്ട് വെക്കും. ദ ഓൾഡ് ടെസ്റ്റമെന്റ് ദ ചോസൻ പീപ്പിൾ ദ ഐഡിയൽ ഇസ്രയേൽ ദ കമ്മ്യൂണിറ്റി ഓഫ് ദ പീപ്പിൾ ഓഫ് ഗോഡ് ഈസ് ഓഫ്റ്റൻ കോൾഡ് ദ ബ്രൈഡ് ഓഫ് ഗോഡ്. യെശയ്യാ 54:5, യുവർ മേക്കർ ഈസ് യുവർ ഹസ്ബൻഡ്. റെവലേഷനിലെ 19:7, കാന്തയായ 19:7, ഉല്ലസിച്ച് അവൻ മഹത്വം കൊടുക്കുക, കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെ താൻ ഒരുക്കിയിരിക്കും. സഭയെ കുറിച്ച് പറയുന്നത് 21:9, അവിടെയും കാന്തയായ സഭയെ കുറിച്ചാണ് പറയുന്നത്. The Lamb and Bride of the Lamb. 21:9. കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാം എന്നുള്ള ഭാഗമാണ് അവിടെയും കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചിത്രം അവിടെ കാണുന്നുണ്ട്. വീണ്ടും 2 Corinthians 11:2, അവിടെയൊക്കെ അതിന്റെ ഒരു ചിത്രം തന്നെയാണ് നമുക്ക് കാണുവാനാവുക. സ്ത്രീയെ ഒരു ജനതയുടെയും രാഷ്ട്രത്തിന്റെയും പട്ടണത്തിന്റെയും പ്രത്യേകമായി ചിന്തിക്കുന്ന രീതി പൗരാണിക സാഹിത്യകൃതികളിലും പഴയ നിയമ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. Jeremiah 54:12, യെരുശലേമിനെ തന്നെ ദൈവജനത്തിന്റെ മാതാവായി ചിത്രീകരിക്കുന്ന ഭാഗം ബൈബിളിലുണ്ട്. സഭയെ സ്ത്രീയായും മണവാട്ടിയായും മാതാവായും അവതരിപ്പിക്കുന്ന പാരമ്പര്യത്തിന്റെ അടിസ്ഥാനം ഇതാ. 5:22, അവിടെ നമ്മൾ കല്യാണത്തിന് വായിക്കുന്ന ഭാഗം, ഭാര്യമാരെ കർത്താവിൻ എന്ന പോലെ സ്വന്ത ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവീൻ, ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നതുപോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നതുപോലെ ഭാര്യമാരും ഭർത്താവിന് സകലത്തിലും കീഴടങ്ങിയിരിക്കണം എന്നുള്ള ഭാഗമാണ്. വീണ്ടും ഗലാത്യ ലേഖനം 5:4:26 ഇത് പറയുന്നുണ്ട്. മീതയുള്ള യെരുശലേമോ സ്വതന്ത്രയാകുന്നു, അവൾ തന്നെ നമ്മുടെ അമ്മ. അപ്പൊ അതുപോലെയുള്ള ഭാഗങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. വെളിപാടിൽ ഇസ്രയേലും ക്രിസ്തീയ സഭയും രണ്ട് യാഥാർത്ഥ്യമാണെന്നുള്ള ചിന്തയില്ല. പുൽവാടിൽ ക്രിസ്ത്യൻ സഭയും ഇസ്രയേലും പഴയ ഇസ്രയേലും രണ്ടാണെന്നുള്ള ചിത്ര ഇല്ല, രണ്ട് യാഥാർത്ഥ്യമാണെന്നില്ല. പ്രൊട്ടസ്റ്റന്റുകാരതാ വാദിക്കുന്നില്ല. പല പ്രൊട്ടസ്റ്റന്റുകാരുടെ എഴുത്തുകളിൽ പഴയ ഇസ്രയേൽ എന്ന് ഇതിനെ വീക്ഷിക്കുന്നുണ്ട്, പക്ഷെ സഭ എന്നുള്ള പറയുന്നില്ല. പക്ഷേ പഴയ ഇസ്രയേലിന്റെ സ്ഥാനത്ത് ദൈവം ആക്കി വച്ചിരിക്കുന്ന പുതിയ ഇസ്രയേലാണ് സഭ. അത് നമ്മൾ മനസ്സിലാക്കണം. പഴയ ഇസ്രയേലിന്റെ സ്ഥാനത്ത് ദൈവം പഴയ ഇസ്രയേലിന്റെ സ്ഥാനത്ത് ദൈവം വിളിച്ചു വാർത്തിരിച്ചിരിക്കുന്നതാണ് പുതിയ നിയമസഭ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഫ്രം ദിസ് പിക്ചർ വി ലേൺ ദാറ്റ് ഗ്രേറ്റ് തിങ്സ് ത്രീ ഗ്രേറ്റ് തിങ്സ് ദൈവ ജനത്തെ കുറിച്ചുള്ള മൂന്ന് കാര്യങ്ങളോട് പറയുന്നുണ്ട്. ഫസ്റ്റ്, ഇറ്റ് വാസ് ഔട്ട് ഓഫ് ഇറ്റ് ദാറ്റ് ക്രൈസ്റ്റ് കെയിം ആൻഡ് ഔട്ട് ഓഫ് ഇറ്റ് ക്രൈസ്റ്റ് വാസ് സ്റ്റിൽ ടു കം ഫോർ ദോസ് ഹു ഹവ് നെവർ നോൺ ടു ഹിം. ക്രിസ്തു വന്നതും വെളിപ്പെട്ടതും പ്രവർത്തിച്ചതല്ല സഭയിൽ കൂടെ. സെക്കൻഡ്, ദർ ആർ ഫോഴ്സസ് ഓഫ് ഈവിൾ സ്പിരിച്വൽ ആൻഡ് ഹ്യൂമൻ വിച്ച് ആർ സെറ്റ് ഓൺ ദ ഡിസ്ട്രക്ഷൻ ഓഫ് ദ കമ്മ്യൂണിറ്റി ഓഫ് ഗോഡ്. Third, however strong the opposition against it, and however sore its suffering, the community of God is under the protection of God, and therefore it can never be ultimately destroyed. Deva janam kashtapadugalum prayasangalum okke kadannu povunengilum devam avare kaathu samrakshichu devam avare protect cheyyum ennulladum പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സഭയെ സംബന്ധിച്ച് ലോകത്തിന് അത് അവജ്ഞയായിട്ട് ചിലപ്പം തോന്നിയേക്കാം, അതിന് ലോകത്ത് അങ്ങനെ കാണുന്നവരുണ്ടാകും. എന്നാൽ സഭ ക്രിസ്തുവിന്റെ ശോഭിത നടവാട്ടിയായി സ്വർഗത്തിൽ ദൈവസന്നിധിയിലാണെന്ന് ലോകം മനസ്സിലാക്കിയിട്ടില്ല. സഭ എന്ന് പറയുന്നത് ശോഭിത മണവാട്ടിയായി ക്രിസ്തുവിന്റെ മണവാട്ടിയായി സ്വർഗത്തിൽ ദൈവസന്നിധിയിലാണ് എന്ന് ലോകം അറിഞ്ഞിട്ടില്ല. വസ്ത്രം പോലെ അവൾ സൂര്യനെ ധരിച്ചിരിക്കുന്നു. സ്വർഗീയ ജെറുസലേം എന്ന മണവാട്ടിക്ക് ദൈവം മഹത്വവും വിശുദ്ധിയും പ്രദാനം ചെയ്യുന്നു. 12 നക്ഷത്രം കൊണ്ടുള്ള കിരീടം അവൾ അണിഞ്ഞിരിക്കുന്നത് 12 ഗോത്രങ്ങളെയും 12 അപ്പോസ്തോലന്മാരെയും സൂചിപ്പിക്കുന്നതിലാണ്. 12 എന്നുള്ളത് പലയിടത്തും വരുമ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ തന്നെയാണ് വ്യാഖ്യാനിക്കുന്നത്. അവൾ ഗർഭിണിയായി നോവ് കിട്ടി, വേദനപ്പെട്ട് നിലവിളിച്ചു. മിശിഹായുടെ യുഗത്തെ കുറിച്ച് ഒരു പുതിയ യുഗമായി കൽപ്പിച്ച് അതിന്റെ ഉത്ഭവത്തെ ഒരു ശിശുവിന്റെ ജനനത്തോട് ഏശയ്യ ഉപമിക്കുന്നുണ്ട്. 66 ഏശയ്യ പ്രവചന പുസ്തകം 66 പുസ്തകം 7-14 വരെയുള്ള ഭാഗമാണ്. അവിടെ പുതുയുഗപ്പിറവിയെ കുറിച്ച് അവിടെ വേദനയുടെ അനുഭവത്തിൽ നിന്നായിരിക്കും പുതുയുഗപ്പിറവി ഉണ്ടാവുന്നത്. യോഹന്നാൻ 16:20-22 വരെ യോഹന്നാന്റെ. അപ്പം പുതുയുഗപ്പിറവി എന്ന് പറയുന്നത് വേദനയുടെ അനുഭവമാണ്. യോഹന്നാന്റെ സുവിശേഷം 16 അധ്യായത്തിൽ ആമേനാമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരഞ്ഞു വിലപിക്കും, ലോകമോ സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിക്കും, എന്നാൽ നിങ്ങൾ സന്തോഷം ദുഃഖമായി തീരും. സ്ത്രീ പ്രസവിക്കുമ്പോൾ തന്നെ നാഴിക വന്നു എന്നുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ട്. കുഞ്ഞിനെ പ്രസവിച്ച ശേഷമോ ഒരു മനുഷ്യൻ ലോകത്തിൽ പറഞ്ഞിരിക്കുന്നു സന്തോഷ നിമിത്തം തന്റെ കഷ്ടം പിന്നെ അവൾ ഓർക്കുന്നില്ല. അപ്പോൾ വേദനയുടെ അനുഭവം. എഫ് എസ് ആർ 4:19 അപ്പോൾ മെസ്സിഹായുടെ ജനനത്തോടുകൂടി എഫ് എസ് ആർ 4:19 ദൈവത്തിന്റെ ജനത്തിൽ ജീവനിൽ നിന്ന് അകന്ന് മനം തെളിപ്പിച്ചു പോയാൽ സത്യത്തോടെ സകല അശുദ്ധി പ്രവർത്തിപ്പാൻ ദുഷ്കം എന്നൊക്കെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. എഫ് എസ് ആർ 4:19 മെസ്സിഹായുടെ ജനനത്തോടുകൂടി യുഗാന്ത്യം ആയിരിക്കുന്നു. സാത്താൻ തന്റെ അന്ത്യം അടുത്തെന്ന് മനസ്സിലാക്കി പുതിയ ഇസ്രയേലിനെയും അതിന്റെ മക്കളെയും ശക്തമായി ആക്രമിക്കാൻ വട്ടം കൂട്ടുകയാണ്. ആ വേദനയിലാണ് ദൈവരാജ്യത്തിന്റെ മക്കൾക്ക് ജന്മം നൽകുന്നത്. അപ്പോൾ വേദനയിലൂടെയാണ്, കഷ്ടതയിലൂടെ നിങ്ങൾ അനേകം കഷ്ടങ്ങളിൽ കൂടെ കടന്നു പോകേണ്ടതാണ് എന്ന് പറയുമ്പോൾ ആ കഷ്ടതയിലാണ് ദൈവജനത്തിന്റെ ഭാവിയും ദൈവജനത്തിന്റെ ജീവനും അവരുടെ ജീവിതവും അല്ല. മൂന്നാമത്തെ വാക്യം, and there appeared another wonder in heaven, and behold, a great red dragon having seven heads and ten horns and seven crowns upon his head. മറ്റൊരു ചിത്രം കണ്ടു, മറ്റൊരു അടയാളം കണ്ടു. ഏഴ് തലയും പത്ത് കൊമ്പും തലയിൽ ഏഴ് രാജമുടിയും തീ നിറമുള്ള മഹാസർപ്പം. സ്വർഗത്തിലെ മറ്റൊരു അടയാളമാണ്. ഇത് ആന്റി ക്രൈസ്റ്റിന്റെ ഒരു ചിത്രമായിട്ടും അവിടെ കാണുവാനായിട്ട് നോക്കും. ദ പിക്ചർ ഓഫ് ദ ഗ്രേറ്റ് ഫ്ലെയിം കളേർഡ് ഡ്രാഗൺ. In our study of the incidents of Antichrist, we saw that the Eastern people regarded creation in the light of struggle between dragon of chaos and creating God of order. The dragon appears in many forms in the Old Testament. Then Antichrist ne kurichu paranjappol adile bhagam paranjittunde. It appears as Rahab. Isaiah 89. It appears as Leviathan, and it appears in the dramatic picture of Behemoth. പിന്നെ പുതിയ നിയമത്തിലൊക്കെ അതിന്റെ ആന്റി ക്രൈസ്റ്റ് ഡ്രാഗൺ, വിച്ച് ഇസ് ആന്റി ആർക് എനിമി ഓഫ് ഗോഡ്, ഇസ് കോമൺ ആൻഡ് ടെറിബിൾ ഫിഗർ ഇൻ ദ തോട്ട് ഓഫ് ദ ഈസ്റ്റ്. ദൈവത്തിനെതിരായി പ്രവർത്തിക്കുന്ന തിന്മയുടെ ശക്തിയുടെ പ്രതീകമാണ് ആന്റി ക്രൈസ്റ്റ്. പൊതുവായിട്ട് നമ്മൾ പറഞ്ഞ് നിർത്തിയത് കഴിഞ്ഞ ആഴ്ച അങ്ങനെയാണ്. ഈ ആദിയിൽ ദൈവം ഈ സർപ്പത്തെ പരാജയപ്പെടുത്തിയാണ് സൃഷ്ടി ആരംഭിച്ചത്. യുഗാന്ത്യത്തിൽ അതിനെ പൂർണ്ണമായും കീഴടക്കും എന്നുള്ള ചിന്ത ഉണ്ട്. യെശയ്യാ 27:1, അന്നാളിൽ യഹോവ കടുപ്പവും വലുപ്പവും ബലവുമുള്ള തന്റെ വാൾ കൊണ്ട് വിദൂര സർപ്പമായ ലിവ്യാധാനെയും വക്ര സർപ്പമായ ലിവ്യാധാനെയും സന്ദർശിക്കും. സമുദ്രത്തിലെ മഹാസർപ്പത്തെ അവൻ കൊന്നുകളയും. യെശയ്യ 27:1 വാക്യമാണ്. അപ്പൊ അവിടെ ആ സർപ്പത്തെ കീഴടക്കും. യുഗാന്ത്യത്തിൽ ദൈവം പൂർണമായി അതിനെ കീഴടക്കും എന്നുള്ള ഒരു ചിത്രമാണ് ഇവിടെ കാണുന്നത്. The dragon has seven heads and ten horns. This signifies the mighty power. It has seven royal diadems. This signifies the complete power of the kingdom of this world, as opposed to the kingdom of God. അപ്പൊ അത് പത്ത് ഏഴ് തല, പത്ത് കൊമ്പ്, ഏഴ് രാജമുടി, ഇതൊക്കെ പറയ ഏഴ് പൂർണ്ണതയുടെ സംഖ്യയാണ്. സർപ്പത്തിന്റെ ശക്തി ലോകത്തെല്ലാടും ഉണ്ട്. ഏഴ് തലകൾ എന്നുള്ളത് ആ ഒരു വ്യാപനത്തെ സംബന്ധിച്ച് പറയുന്നതാ. പത്ത് കൊമ്പുകൾ അത് ദാനിയേലിന്റെ പ്രവചനത്തിലാണ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 7:7, അവിടെ രാത്രി ദർശനത്തിൽ ഞാൻ പിന്നെയും ഘോരവും ഭയങ്കരവുമായ നാലാമതൊരു മൃഗത്തെ കണ്ടു. അതിന് വലിയ ഇരുമ്പ് പല്ല് ഉണ്ടായിരുന്നു. അത് തിന്നുകയും തകർക്കുകയും ചെയ്തിട്ട് കാലുകൊണ്ട് ചവിട്ടിക്കളഞ്ഞു. അതിന് ഏഴ് കൊമ്പുണ്ടായിരുന്നു എന്നുള്ളതാണ് അവിടെ പറയുന്നത്. വീണ്ടും 24 വാക്യവും അതിന്റെ ഭാഗമായിട്ടുള്ളത് തന്നെയാണ്. ഈ രാജ്യത്ത് പത്ത് കൊമ്പുകളോ ഈ രാജ്യത്തിൽ നിന്നുള്ള പത്ത് കൊമ്പുകളോ എഴുന്നേൽപ്പാനിരിക്കുന്ന പത്ത് രാജാക്കന്മാർ ആകുന്നു. ദാനിയേൽ കണ്ട നാലാമത്തെ മൃഗത്തിന് പത്ത് കൊമ്പുണ്ടായിരുന്നു. പത്ത് കൊമ്പുകൾ പത്ത് രാജാക്കന്മാരാണെന്ന് 17 ഈ വെളിപാട് പുസ്തകത്തിന്റെ 17:12 വാക്യത്തിൽ പറയുന്നുണ്ട്. അത് അതിന്റെ ഒരു വിവരണമാണ്. നീ കണ്ട പത്ത് കൊമ്പ് പത്ത് രാജാക്കന്മാർ, അവർ ഇതുവരെ രാജ്യം പ്രാപിച്ചിട്ടില്ല. അവിടെ അത് അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട്. അപ്പോൾ ഈ പത്ത് കൊമ്പുകൾ എന്നുള്ളത് പഴയ നിയമത്തിൽ നിന്നുള്ളതാണ്. ഇത് രാജാക്കന്മാരെ പൊതുവായിട്ട് പറയുന്നതും ആണ്. യോഹന്നൻ തന്നെ അവിടെ വിശുദ്ധ സാത്താന്റെ പ്രേരണയിൽ പ്രവർത്തിക്കുന്ന രാജാക്കന്മാർ അവനെ പോലെ ഈ സാത്താനെ പോലെ വിനാശകാരികളും ദുഷ്ടരുമാണെന്ന് സൂചിപ്പിക്കുന്നു. സർപ്പത്തിന്റെ ചുവപ്പ് നിറം അതിന്റെ മാരക സ്വഭാവത്തെയാണ് വർണ്ണിക്കുന്നത്. It be Swete finds in this picture the symbolism of an eternal truth about the human situation. In the human situation, as Christian history sees it, there are two figures who occupy the center of the scene. There is man, fallen, always under the attack of the power of the evil, but always struggling towards the birth of higher life. And there is a power of evil, ever watching for the opportunity to frustrate upon the reach of man. This struggle had its culmination on the cross. ഈ ഒരു സ്ട്രഗിളിന്റെ കൾമിനേഷൻ ക്ലോസിലാണ് നമുക്ക് കാണുവാനായിട്ട് പോകുന്നത്. നമ്മളേത് രണ്ട് ചിത്രം കണ്ടു, ഡ്രാഗന്റെ പിക്ചറും കണ്ടു, സർഫിയുടെ പിക്ചറും കണ്ടു. As we have seen the church is represented in the vision as a woman. Woman എന്ന് പറയുന്ന weaker part of the world, but the spouse of Christ, ക്രിസ്തുവിന്റെ മണവാട്ടി എന്നുള്ളതിൽ വലിയ അർത്ഥമുണ്ട്. As clothed with the sun is imputed righteousness of Lord Jesus Christ, having put to Christ, who is the sun of righteousness. Third, as having moon under her feet, she stands upon it, but leaves above it her heart and hope are not set upon things, but on the things that are in heaven. Now, as having her head a crown of 12 stars, that is the doctrine of the gospel preached by the 12 apostles, which is the crown of glory to all believers. The church in a kurcha, ibude kaanuna as a woman, son of righteousness, the moon under the feet and crown of 12 stars, ഇതൊക്കെ ഈ സഭയുടെ പ്രത്യേകതയായിട്ട് കാണാനായി പോകും. And the grand enemy of the church represented a great red dragon, a dragon for strength of terror, a red dragon for fierceness and cruelty. വീണ്ടും ഈ grand enemyയുടെ പ്രത്യേകത as having 7 heads, കാരണം അതിന്റെ വിഷം ലോകത്ത് മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നു. Having 7 crowns upon his head, which is afterwards from the 7 kings, ദുഷ്ട രാജാക്കന്മാർ എന്നുള്ള. As standing before the woman to devour her child as soon as it should be born, very vigilant to crush the Christian religion. ഈ ഡ്രാഗന്റെ പ്രത്യേകത നന്മയെ നശിപ്പിക്കുക, വിജിലന്റ് ടു ക്ലാഷ് ദ ക്രിസ്ത്യൻ റിലിജിയൻ, സഭയെ നശിപ്പിക്കുക എന്നുള്ള ഒരു സങ്കല്പത്തിലും അത് കാണുന്നുണ്ട്. ഹിസ് ടെയിൽ ഡ്രൂ ദ തേർഡ് പാർട്ട് ഓഫ് ദ സ്റ്റേഴ്സ് ഓഫ് ഹെവൻ ആൻഡ് ഇറ്റ് കാസ്റ്റ് ദം ടു ദ എർത്ത് ആൻഡ് ദ ഡ്രാഗൺ സ്റ്റുഡ് ബിഫോർ ദ വുമൺ വിച്ച് വാസ് റെഡി ടു ബി ഡെലിവേർഡ് for the devour of children as soon as it was born. Sarpam adinte vaal kondu aakashathile nakshathrangalil moonil onnine varichu kooti bhoomiyile kerinju kalanju. Palaya vyakshadakalude abhiprayathil idu malahammar, the fallen angels inde avude veeshikkunnathu, malahammarude veeshe aanu avude veeshikkunnathu. മാലാഖന്മാർക്ക് പോലും വീഴാനിടയാക്കിയ സാത്താൻ, വീഴ്ചയ്ക്കിടയാക്കിയ സാത്താൻ വിശ്വാസികൾക്ക് ഇടർച്ച വരുത്തുമെന്നുള്ളതാണ് യോഹന്നാന്റെ ഈ ചിന്തയിലെ ഒരു ഭാഗമായിട്ട് കാണാൻ നോക്കുന്നത്. സ്ത്രീ പ്രസവിച്ച കുട്ടിയെ തിന്നുകളവാൻ മഹാസർപ്പം അവളുടെ മുമ്പിൽ നിന്നു. 4-ാമത്തെ വാക്യം ഇത് ഉൽപ്പത്തി പുസ്തകം 3:15 കാണുന്ന സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്ധിക്കും തമ്മിൽ ശത്രുത്വം വരുത്തും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. ഇത് ഉൽപ്പത്തി പുസ്തകത്തിൽ സാധാരണ കൊടുത്ത ശാപമാണ്. സാധാരണ കൊടുത്ത സാധാരണോട് ദൈവം പറയുന്നില്ല, അത് ഇവിടെ അർത്ഥപൂർണ്ണമാണ്. എന്നോർച്ചുമാകുക, ആദ്യം മുതൽ തന്നെ ഈ ഫൈറ്റ് ഉണ്ട്. ലോകത്തിന്റെ ഉൽപ്പത്തി മുതൽ, സൃഷ്ടിയുടെ ആരംഭം മുതൽ ഈ ഒരു ഫൈറ്റ് ഉണ്ട്. നന്മയും തിന്മയും നല്ലതും ചീത്തയും തമ്മിലുള്ള ഫൈറ്റ് ഉണ്ട്. ശിശുവായ ഉണ്ണിയേശുവിനെ കൊല്ലുവാൻ ഹെറോദ് ശ്രമിക്കുമ്പോൾ ഇവിടെ അതിന്റെ തന്നെ ഒരു മറ്റൊരു മുഖമാണ് കാണുന്നത്. യേശുവിനെ ഭൂമിയിലെ പരീക്ഷയിലും ഈ ശത്രുത്വം കാണാൻ കഴിയും. സോ സാത്താനുമാരുള്ള ഏറ്റുമുട്ടൽ ഈ പീഡയുടെ കാലത്ത് മാത്രമല്ല, ഏതിനിൽ തുടങ്ങിയതാണ്? ക്രിസ്തുവിന്റെ ജനനത്തിലും പരസ്യ ശുശ്രൂഷയിലും പിന്നെയുള്ള സഭാചരിത്രത്തിലുമൊക്കെ ഇതിന്റെ അനുനരണങ്ങൾ നമുക്ക് കാണുവാനായിട്ട് വെക്കും. ആൻഡ് ഹി ബ്രോട്ട് ഫോർത്ത് എ മാൻ ചൈൽഡ്, ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു, ഹു വാസ് ടു റൂൾ ഓൾ നേഷൻസ് വിത്ത് എ റോഡ് ഓഫ് അയൺ ആൻഡ് ഹർ ചൈൽഡ് വാസ് ബ്രോട്ട് അപ്പ് അൺടു ഗോഡ് ആൻഡ് ദ ത്രോൺ. The child which was woman bore, which the woman bore, was destined to rule the nations with the rod of iron. As we have seen this quotation from Psalms 2:9, നമ്മൾ അത് പറഞ്ഞതാണ്. Indicate that the Messiah, child was the Messiah. സൂര്യനെ അണിഞ്ഞ സ്ത്രീ സകല ജാതികളെയും ഇരുമ്പ് കോൾ കൊണ്ട് മേയ്പ്പാനുള്ള ആൺകുട്ടിയെ പ്രസവിച്ചു. ഇരുമ്പ് കോൾ കൊണ്ട് നീ അവരെ തകർക്കും എന്ന സങ്കീർത്തനത്തിന്റെ മിശിഹായെ കുറിച്ചുള്ള സൂചന തന്നെയാണ്. മിശിഹ അധികാരവും ശക്തിയും ഉള്ളവനായിരിക്കും എന്നാണ് ഇതിലെ സൂചന നമുക്ക് മനസ്സിലാക്കും. ആൻഡ് ഹർ ചൈൽഡ് വാസ് സ്നാച്ച്ഡ് അവേ ടു ഗോഡ്. ദ സ്നാച്ചിങ് അവേ ഓഫ് ദ ചൈൽഡ്, വെൻ ദ ക്രൈസ്റ്റ് വാസ് ബോൺ, ഹി വാസ് റെസ്ക്യൂഡ് ബൈ ദ ഡ്രാഗൺ ബൈ being snatched up to heaven, even to the throne. ഇത് നമുക്ക് ഓർക്കുമ്പോൾ എന്തോ ഒരു ഇത് തോന്നും. The child was born, he was rescued from the dragon by being snatched up to heaven, even to the throne of God. The reference is to Jesus Christ as Messiah, and as John tells it, the story goes straight from the birth to ascension. The standing up must refer to ascension. As the act has it, he has lifted up. Apostle പ്രവർത്തികൾ ഒന്നിന്റെ ഒമ്പതിൽ പറയുന്നുണ്ട്, എല്ലാവരും കാണി അവൻ സ്വർഗത്തിലേക്ക് പോയി. ഇവിടെ യോഹന്നാൻ അത് എടുത്തു എന്നുള്ളതിനെയാണ് കാണുന്നത്. ഉയരത്തിലേക്ക് പോയി, ജനനവും ക്രിസ്തുവിന്റെ ജനനവും സ്വർഗാരോഹണവും മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. കുട്ടി ദൈവത്തിന്റെ അടുക്കിലേക്കും അവന്റെ സിംഹാസനത്തിലേക്കും എടുക്കപ്പെട്ടു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വീണ്ടും രണ്ട് തിമൊഥെയോസ് ഒന്നിന്റെ 3:16 ഇവിടെ പറയുന്നുണ്ട്, അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളോട് പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം. ഇതാ മർമ്മം, തേജസ് വെളിപ്പെട്ടു, സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. അത് വളരെ പ്രധാനപ്പെട്ട കാര്യം. ക്രിസ്തുവിന്റെ ജനനം മുതൽ തുടങ്ങിയെങ്കിൽ സാത്താന്റെ പോരാട്ടം ക്രിസ്തുവിന്റെ ജനനം മുതൽ തുടങ്ങിയെങ്കിലും അത് വർദ്ധനമായി പോയി എന്ന് സൂചിപ്പിക്കുകയോ ഞാൻ നിശ്ചയം. അല്ലാതെ ക്രിസ്തുവിന്റെ ഇടയ്ക്കത്തെ മിനിസ്റ്റിയെ കുറിച്ച് പറയുകയല്ല, ക്രിസ്തുവിന്റെ ജനനം മുതൽ സാത്താന്റെ സാത്താന്റെ പൈശാചികമായിരിക്കുന്ന ഇടപെടൽ ഉണ്ട്, പക്ഷെ അതെല്ലാം വ്യർത്ഥമായി പോയി. കർത്താവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു, അത് അവതരിപ്പിക്കുകയാണ് ലക്ഷ്യം. സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് അധികാരത്തിൽ പങ്കുചേരുന്നു. അവിടെയും അതാ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ കൊലോസ്യർ 3:1 പറയുന്നുണ്ട്, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിക്കും. അപ്പോ ഉയരത്തിലേക്ക് പോയി. വീണ്ടും എഫേസ്യർ 2:20-21, അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവൻ മരിച്ചോരിടയിൽ നിന്ന് ഉയർത്തുകയും സ്വർഗത്തിൽ തന്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും സകലത്തിനും മീതെ അവനെ ഇരുത്തി. അതാ അവിടെ പറയുന്നത്, സകലത്തിനും മീതെ ഇരുത്തി. And her child was snatched by God away to God, even to his throne. The snatching away of the child, when the child was born, he was rescued from the dragon by being snatched to heaven, even to the throne of God. Same thing is the total, the same thing is that the total omission of earthly life of Jesus Christ. This is due to two things. It is due to the fact that John is not at the moment of interested in anything other than the fact that Jesus Christ was delivered by the direct action of God from the hostile powers which continually attacked him. It is due also to the fact that all through the Revelation, John's interest is not in the human Jesus, but in the exalted Christ, who is able to rescue his people in the time of their distress. അതാണ് യോഹന്നാനെ ഓർപ്പിക്കാനായിട്ടുള്ളത്. വീണ്ടും പീഡകളുടെ കാഠിന്യത്തിൽ 12:6 And the woman fled in the wilderness. She hath a place prepared of God, and they should feed her there for 1,260 days. Here we read the woman escaping in the desert from the attack of dragon by the help of God. This is no doubt that there are many pictures in John's mind. There is a picture of the escape of Elijah to the brook Cherith, where he was nourished by the ravens. രാജാക്കന്മാർ 17:1 ഭാഗം, എലിയാവിനെ കാക്ക പോഷിപ്പിച്ച സംഭവം, അതോടൊപ്പം തന്നെ യേശുക്കുഞ്ഞിനെയും കൊണ്ട് ഈജിപ്തിലേക്ക് പോകുന്ന സംഭവം, ഇതൊക്കെ യോഹന്നാന്റെ മനസ്സിൽ ഉണ്ടാകണം. പീഡകളുടെ കാഠിന്യത്തിൽ സ്ത്രീ മരുഭൂമിയിൽ 1260 ദിവസം, ദ സ്റ്റാൻഡേർഡ് പീരിയഡ് ഓഫ് ദി ഡിസ്ട്രസ് ഇവിടെ കാണുന്ന ഒരു ഒരു ടൈമാണ്. അവിടെ പോറ്റേണ്ടതിന് ദൈവം ഒരുക്കിയ സ്ഥലത്തേക്ക് ഓടിപ്പോയി. സഭയ്ക്ക് നേരിടുന്ന പീഡനമാണിത്. എന്നാൽ ദൈവം സഭയെ സംരക്ഷിച്ച് സൂക്ഷിക്കും. ഈ പീഡനത്തിന്റെ നടുവിൽ പീഡനത്തിൽ നിന്ന് വഹിച്ചു കൊണ്ടുപോയി സഭയെ സൂക്ഷിക്കും എന്നുള്ളത് ഇവിടെ യോഹന്നാൻ എടുത്ത് പറയുക. ഇറ്റ് അഗൈൻ സീ സംതിങ് ഇൻ സിംബോളിക്. ദ ചർച്ച് ഹാഡ് ടു ഫ്ലീ ഇൻ ദ വിൽഡർനസ് ആൻഡ് ദ വിൽഡർനസ് ഈസ് ലോൺലി ഫോർ ദ early Christian life was lonely. They were isolated in a pagan world. There are times when Christian witness is bound to be lonely thing, but even in human loneliness their divine companionship adha maribhoomil anubhavikkunnu wildernessil poi aa wildernessil devathinte companionship anubhavikkanayitte okkum. ഇവിടെ മരുഭൂമിയിൽ കൊണ്ടുപോയി ദൈവം സംരക്ഷിച്ചു എന്ന് പറയുന്നത്, മരുഭൂമി നമ്മുടെ ദൈവിക ആത്മീക ചിന്തയുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ഒത്തിരി അനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്നതാണ്. നമുക്കറിയാം പല സന്യാസിമാരും ഒക്കെ ദൈവ സാന്നിധ്യം അനുഭവിച്ചറിയുന്നത് ഈ വലിയ തിരക്കുള്ള ലോകത്തിൽ നിന്ന് മാറി ഈ മരുഭൂമിയുടെ അന്തരീക്ഷത്തില്ല. മരുഭൂമി ചൂടേറിയ അനുഭവമാണെങ്കിലും ദൈവജനത്തിന് ആശ്വസിക്കാൻ പലതുണ്ട്. മരുഭൂമിയിൽ നീരുറവുണ്ട്. ശില്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് നോക്കും, ശില്പത്തി 16:7, ദൈവത്തിന്റെ പരിപാലനമുണ്ട്. അതും ആവർത്തന പുസ്തകം 29:7, അപ്പവും വെള്ളവുമുണ്ട്. രാജാക്കന്മാർ പുസ്തകത്തിൽ ദൈവത്തിന്റെ അരുളപ്പാടുണ്ട്, ദൈവത്തിന്റെ കൃപയുണ്ട്, ഹൃദ്യമായി സംസാരിക്കുന്ന ദൈവമുണ്ട്, ഉത്തമഗീതത്തിൽ പ്രിയന്റെ മാർവിടമുണ്ട്. സാത്താൻ മരുഭൂമിയിൽ പരീക്ഷയുണ്ട്. ഈ പരീക്ഷകളുടെ മുന്നിൽ ദൈവ സാന്നിധ്യവും അനുഭവിച്ച് അറിയുവാനായിട്ട് നോക്കും. അപ്പൊ ഡെസേർട്ട് എന്ന് പറയുന്നത് ദൈവജനത്തെ സംബന്ധിച്ച് ദൈവ സാമീപ്യം, ദൈവത്തിന്റെ സന്തോഷം കൂടുതലായിട്ട് അനുഭവിച്ചറിയുന്ന സ്ഥലമാണ്. 1260 days എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ടൈം പീരിയഡ് ഓഫ് ഡിസ്ട്രസ് ആണ് എന്നുള്ളതും പറയുന്നു. ഇവിടെ സ്വർഗത്തിലെ യുദ്ധം 7 മുതൽ 12 വരെയുള്ള ഭാഗത്ത് സ്വർഗത്തിലെ യുദ്ധമാണ്. ആദ്യ ഭാഗം സൂര്യനെ അണിഞ്ഞ സ്ത്രീയും ആ സ്വർഗത്തിലെ യുദ്ധവും പിന്നെ സൂര്യനെ അണിഞ്ഞ സ്ത്രീ, ഒന്നും വലിയ ബന്ധം കാണുന്നില്ല. രണ്ടിടത്തും ഒരു വലിയ സർപ്പം, മഹാസർപ്പം പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഇത് രണ്ടുമാണ് പൊതുവായിട്ടുള്ളത്. ആദ്യ ഭാഗത്ത് സർപ്പത്തിന്റെ ശത്രു സ്ത്രീ പ്രസവിച്ച കുട്ടിയാണെങ്കിൽ ഇവിടെ മാലാഹമാരുടെ പ്രമുഖനായ ഗബ്രിയേൽ. 7 മുതൽ 12 വരെയുള്ള ഭാഗം അതിന്റെ സെക്കൻഡ് പാർട്ടായിട്ട് വരും. അപ്പൊ ആദ്യത്തെ ഭാഗത്ത് മഹാസർപ്പം പ്രത്യക്ഷപ്പെടുന്നുണ്ട്, രണ്ടാമത്തെ ഭാഗത്തും മഹാസർപ്പം പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അവിടെ ഗബ്രിയേലുമായിട്ടുള്ള ആ യുദ്ധം ആണ് അവിടെ കാണുന്നത്. അപ്പൊ ആ രണ്ട് സംഭവം തമ്മിൽ വലിയ ബന്ധം കാണുന്നില്ല. അതിൽ പൊതുവായിട്ടുള്ളത് ഈ സർപ്പത്തിന്റെ കാര്യമാണ്. ആദ്യം സർപ്പത്തിന്റെ ശത്രു ഈ മെസ്സിഹ ആണെങ്കിൽ രണ്ടാമത് പ്രമുഖനായ ഗബ്രിയേൽ ആണ് ആകുന്നു. We have the picture of war in heaven between dragon, the ancient serpent, the devil, Satan. All this name describes the one evil being. പല പേരുകളിൽ അവിടെ ആ സാത്താനെ കുറിച്ച് പറയുന്നുണ്ട്. സാത്താന്റെ പല പേരുകളുണ്ട്. അകൽക്കർത്ത, ഇതൊക്കെ ഞാന് ആന്റി ക്രൈസ്റ്റിന്റെ പേര് പറഞ്ഞപ്പോൾ ഈ പേരെല്ലാം പറയുന്നുണ്ട്. ഡ്രാഗൺ, ഏൻഷ്യന്റ് സെർപ്പന്റ്, ഡെവിൾ, സേറ്റൻ, ഇതെല്ലാം പൊതുവായിട്ട് സാത്താനെ കുറിച്ച് ഉപയോഗിക്കുന്ന പദം എന്നുള്ള നിലയിൽ നമുക്ക് കാണാനായിട്ട് ഒക്കത്തുള്ളൂ. നമുക്ക് 7-12 അത് കഴിഞ്ഞിട്ടുള്ള വേഴ്സസ് അടുത്തായിട്ട് ചിന്തിക്കുന്നത് അത് അടുത്ത് പാർട്ടായിട്ട് വരുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ ഭാഗം മാത്രമാണ് ചിന്തിച്ചത്, 1-6 ആദ്യത്തെ ഭാഗം. അടുത്ത ആഴ്ച തുടർന്നുള്ള ഭാഗവും ക്വസ്റ്റ്യൻസ് നിന്ന് അടുത്ത ഭാഗം അവസാനിപ്പിക്കാം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. സമയം കഴിഞ്ഞു, അടുത്ത പാർട്ടിലേക്ക് ഇനി കടക്കുന്നില്ല. കേട്ടവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പൊതുവായിട്ടുള്ള എന്തെങ്കിലും അഭിപ്രായം ഇത് ഉണ്ടോ? സനുമാമ എന്തെങ്കിലും പറയാനായിട്ട് അനൗൺസ്മെന്റ് ഉണ്ടോ?
ഉണ്ട്. അച്ഛന്റെ ക്ലാസ് വളരെ ഭംഗിയായിരുന്നു, നല്ലപോലെ ഞങ്ങൾ ശ്രദ്ധിച്ചു കേട്ടു. ഞാൻ 11-ാം അധ്യായത്തിന്റെ ക്വസ്റ്റ്യൻ ആൻസർ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് നാളെ പി സി ജോർജ് അച്ഛന് വളരെ ബിസി ആയതുകൊണ്ട് ക്ലാസ് എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അതിന് പകരം ഫാദർ ജോൺ കെ സാമുവൽ ആണ് ക്ലാസ് എടുക്കുന്നത്. നാളത്തെ അതേ പുസ്തകം, ഞാനും ബോധിനിയുടെ അതേ പുസ്തകം, ബാപ്റ്റിസംസിന്റെ അതേ ഭാഗം തന്നെ അച്ഛൻ കണ്ടിന്യൂ ചെയ്യും. ജോൺ കെ സ്വാമി അച്ഛനാണ് പഠിപ്പിക്കുന്നത്. പക്ഷെ അച്ഛൻ നിങ്ങൾക്ക് മിക്കവാർക്കും അറിയാമായിരിക്കും, കഴിഞ്ഞ ഡാളസ് ഏരിയയിലെ ഈ ലോ മൊറിയോ സെഗുത്തോ എന്നുള്ള ആ ഗാനമേള തുടങ്ങിയ അച്ഛനാണ്. ഇന്നത്തെ ധ്യാനവും അച്ഛനായിരുന്നു നയിച്ചത് രാവിലെ. വളരെ നല്ലൊരു ക്ലാസ്സിങ്ങനാണ് അച്ഛന്റെ ക്ലാസ്. നാളത്തെ കേൾക്കാൻ എല്ലാവരും മറ്റുള്ളവരെ കൂടെ ക്ഷണിക്കണം. നല്ലൊരു കൂട്ടം ഉണ്ടായിരിക്കണം എന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് നാളെ ഫിസിയോളജിന് പകരം ജോൺ കെ സാമുവൽ അച്ഛനായിരിക്കും അത് റെക്കോർഡും ചെയ്തിട്ടിരിക്കും. അത്
പറയാനായിരുന്നു.
ഇല്ല അച്ഛാ.
പ്രാർത്ഥിക്കാം. ശുദ്ധമുള്ള പിതാവേ, ശുദ്ധമുള്ള നിന്റെ തിരുനാമത്താൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. രക്ഷിതാവായ പുത്രാജയമുള്ള നിലത്തിലേക്കായാൽ ഞങ്ങളെ നീ മറച്ചുകൊള്ളണമേ. ശുദ്ധമുള്ള റൂഹാ, ശുദ്ധമുള്ള നിന്റെ കുടിയിരിക്കുന്ന സ്ഥാനങ്ങളായിട്ട് ഞങ്ങളെ ചുമക്കണമേ. ദൈവമായ കർത്താവേ, നേരത്തിലുള്ള സ്നേഹത്തും നിന്റെ ദൈവത്വത്തിന്റെ ചിറകൻ കീഴിൽ ഞങ്ങളെ മറച്ചുകൊള്ളുമാറാകണമേ. അമ്മേ, ദൈവമായ കർത്താവേ, ഓർത്ത വചനങ്ങളെ, കേട്ട വചനങ്ങളെ ഓർക്കുന്നു. അനുഗ്രഹമായി ദൈവമേ തിരുസന്നെ ഞങ്ങളെ നിർത്തി അവിടുത്തെ ക്രൂശിന്റെ മറവിൽ ഞങ്ങളെ ശുശ്രൂഷിച്ചു. അനുഗ്രഹമായി ഞങ്ങളെ നിർത്തണമേ. ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളിലും അവിടുത്തെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ സ്വർഗം സഹായിക്കണമേ. ഞങ്ങൾക്ക് പല അനുഭവങ്ങളിലും മരുഭൂമിയുടെ അനുഭവമുണ്ട്. ഈ മരുഭൂമിയാവുന്ന ലോകയാത്രയിൽ ഞങ്ങൾക്ക് അവിടുത്തെ സാന്നിധ്യം അനുഭവിച്ചറിയുവാനും ദൈവമേ അവിടുത്തെ ശുദ്ധം കേൾപ്പാനും ദൈവമേ അവിടുത്തോടൊപ്പം യാത്ര ചെയ്യുവാനും അവിടുത്തെ സാന്നിധ്യത്തിന്റെ മറവിൽ ജീവിപ്പാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. കേട്ട വചനങ്ങളെ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നാളത്തെ ക്ലാസ് അനുഗ്രഹത്തോടെ ആയിരിക്കാൻ സ്വർഗം സഹായിക്കണമേ. പ്രിയച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോർജിനെ ഉള്ള കയ്യിൽ തരുന്നു. ദൈവമൃതങ്ങളുടെയും പ്രസ്ഥാനത്ത് മുഴുവനായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രവർത്തനങ്ങളെ സ്വർഗം അനുഗ്രഹിക്കണമേ. അവിടെ ആയതിൽ സംബന്ധിച്ചവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പലതുമായിട്ടുള്ള ആവശ്യങ്ങളിൽ, ഭാരങ്ങളിൽ, പ്രയാസങ്ങളിൽ ദൈവമായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ജീവിതത്തിന്റെ ആവശ്യങ്ങളിൽ സ്വർഗം ഇടപെടണമേ. അവിടുത്തെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ ദൈവമേടെ ആകണമേ. നോമ്പിന്റെ കാലയളവ് ഏറ്റവും അനുഗ്രഹത്തോടെ നിൽപ്പാൻ ആവശ്യമായിരിക്കുന്ന കൃപ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന മേഖലകളിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിപ്പാൻ കൃപ നൽകണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ ജീവിത പങ്കാളിയെയും തിരുസന്നിധിയിൽ ഓർക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ജീവിതം തിരുസന്നിധിയിൽ നയിപ്പാനും സ്വർഗീയ സാക്ഷ്യത്തിന്റെ അംശങ്ങളായിരിക്കാൻ ഞങ്ങളെ അവിടെ സഹായിക്കണമേ. ഞങ്ങൾ കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ ദൈവമേ ഒരു വെല്ലുവിളിയായി സ്വീകരിച്ചുകൊണ്ട് ദൈവമേ അനുഗ്രഹീതമായിരിക്കുന്ന സാക്ഷ്യം ലോകത്തിന് പുറത്തു കൊടുക്കുവാൻ കൊണ്ട് ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിന്റെ കുറവുകളെ ഓർക്കുവാൻ ദൈവമേ ചിന്തകൾ ഞങ്ങളെ സഹായിക്കണമേ. സംബന്ധിച്ച എല്ലാവരെയും ഓർക്കുന്നു. സംബന്ധിച്ച് ആഗ്രഹിച്ചിട്ട് ദൈവമേ നടക്കാതെ പോയവരെയും ഓർക്കുന്നു. എല്ലാ അംഗങ്ങളെയും സ്വർഗം വാഴ്ത്തണമേ. വാങ്ങിപ്പോയിരിക്കുന്നവരെയും മകളുടെ പ്രതിസായിൽ വസിപ്പിക്കണമേ. രാത്രിയിൽ അവൾ അവിടുത്തെ കൃപ കൂട്ടായിരിക്കണമേ. പരിശുദ്ധന്മാരെ, ശുദ്ധിമതികളെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകലത്തിലൂടെയായി പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയും കാവലും ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹവും കാവലും കോട്ടയുമായിട്ട് ഇരിക്കണമേ. മഹാ ഞങ്ങളുടെ കുറ്റമുള്ളതും കുറവുള്ളതുമായ പ്രാർത്ഥനതുമായിരിക്കും സിംഹാസനത്തിൽ കേൾക്കപ്പെട്ടതും അംഗീകരിക്കപ്പെട്ടതുമാക്കി തീർക്കണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും എന്ന് നയിക്കും തന്നെ.
ഗുഡ് നൈറ്റ്.